2025 സെപ്റ്റംബർ 14 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 3 പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. വിയറ്റ്നാമിന്റെ വീരഭൂമിയിൽ സുരേന്ദ്രൻ ചീക്കിലോട് എഴുതുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വത്തോട് ഇഞ്ചോടിഞ്ച് പൊരുതി ജയിച്ച വിയറ്റ്നാമിന്റെ ചരിത്രഭൂമിയിലൂടെ ഒരു സഞ്ചാരം. 10-40 വർഷം മുമ്പാണ് കോഴിക്കോട് നഗരത്തിലെ ഒരു പുസ്തകക്കടയിൽ വെച്ച് തവിട്ട് നിറമുള്ള കവർ പേജിൽ ഊശാൻ തടിയും ഉയർന്ന നെറ്റിത്തടവുമുള്ള കുശഗാത്രനായ ഒരു മനുഷ്യന്റെ ചിത്രമുള്ള പുസ്തകം ശ്രദ്ധയിൽപ്പെട്ടു. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയ്ക്കെതിരെ വീരേതിഹാസം രചിച്ച ഹോചോമിന്റെ സമരോത്സവമായ ജീവിതകഥ. പുസ്തകം വാങ്ങി വായിച്ചു തുടങ്ങിയപ്പോൾ മാറ്റിവെക്കാതെ 2 ദിവസം കൊണ്ട് മുഴുവനും വായിച്ചു തീർത്തു. അത്രയേറെ ആവേശോജ്വലമായിരുന്നു വിയറ്റ്നാമിന്റെ സമരഭൂമിയിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തോട് ഇഞ്ചോടിഞ്ച് പൊരുതി ജയിച്ച് വിയറ്റ്നാം മണ്ണിന്റെ നക്ഷത്രമായി തീർന്ന ഹോചിമിന്റെ കഥ. ആ ജീവിതകഥ വായിച്ച് മടക്കിയപ്പോൾ മനസ്സിലുടക്കിയ ഒരു ചുവന്ന സ്വപ്നമായിരുന്നു വിയറ്റ്നാം. ഈയിടെ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് വിജെറ്റ് എയർവേസിന്റെ വിമാനത്തിൽ വിയറ്റ്നാമിലെ ഹോചിമിൻ സിറ്റിയിലുള്ള ടാൻസൺ നാറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി വിയറ്റ്നാം മണ്ണിൽ കാലുകുത്തിയപ്പോഴാണ് ആ സ്വപ്നം പൂവണിഞ്ഞത്. കൊച്ചിയിൽ നിന്ന് ദിവസവും രാത്രി 11:30 വിജെറ്റ് എയർവേസിന്റെ വിമാനം പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 6:30 ഹോചിമിൻ സിറ്റിയിൽ ഇറങ്ങുകയും രാത്രി 7:20 അവിടെ നിന്ന് തിരിച്ച് ഇന്ത്യൻ സമയം രാത്രി 10:30 കൊച്ചിയിലെത്തുകയും ചെയ്യുന്നു. കേരളത്തിൽ നിന്ന് വിയറ്റ്നാം സന്ദർശിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. അത് രാവിലെ തന്നെ ഹോചിമിൻ സിറ്റിയിൽ ഇറങ്ങി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൽ ചെക്കൗട്ട് സമയം ഉച്ചയ്ക്ക് 2 മണി ആയതിനാൽ അതുവരെ കാത്തു നിൽക്കാതെ എയർപോർട്ടിൽ നിന്ന് ഫ്രഷായി പ്രഭാതഭക്ഷണവും കഴിച്ച് നേരെ പോയത് യുദ്ധക്കെടുതികൾ ഏറ്റുവാങ്ങിയ വിയറ്റ്നാം ജനതയുടെ കണ്ണീർ ഘനീഭവിച്ച വാർ മ്യൂസിയത്തിലേക്കായിരുന്നു. ഓർമ്മകളുടെ മ്യൂസിയം. 1964 തുടങ്ങി 1975 വരെ 11 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന അമേരിക്കൻ യുദ്ധം ഒരു ജനതയെയും ഒരു നാടിനെയും എങ്ങനെ തകർത്തു തരിപ്പണമാക്കി എന്നതിൻ്റെ നേർ സാക്ഷ്യങ്ങളായിരുന്നു നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വിശാലമായി യുദ്ധ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മ്യൂസിയത്തിൻ്റെ ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ ആദ്യം മനസ്സിലുടക്കുക ധീരമായ ചെറുത്തുനിൽപ്പുകൾക്കിടയിൽ വിയറ്റ്നാം പട്ടാളം അമേരിക്കൻ സൈന്യത്തിൽ നിന്നും പിടിച്ചെടുത്തതും സൈന്യം ഇട്ടെറിഞ്ഞു പോയതുമായ യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, കവചിത വാഹനങ്ങൾ, ടാങ്കറുകൾ, നിർവീര്യമാക്കപ്പെട്ട ബോംബുകൾ, മിസൈലുകൾ തുടങ്ങിയവയുടെ നീണ്ട നിരയാണ്. 3 നിലകളുള്ള മ്യൂസിയത്തിനകത്ത് അമേരിക്കൻ സൈന്യം വിയറ്റ്നാമിൽ നടത്തിയ പൈശാചിക താണ്ഡവത്തെ വിവിധ മേഖലകളിലാക്കി തിരിച്ച് പ്രദർശിപ്പിച്ചിരുന്നു. അമേരിക്ക യുദ്ധത്തിൽ ഉപയോഗിച്ച വിലക്കപ്പെട്ട രാസായുധങ്ങളും ഏജന്റ് ഓറഞ്ച് പോലുള്ള രാസവസ്തുക്കൾ വിയറ്റ്നാം ജനതയിലും വിയറ്റ്നാമിന്റെ പരിസ്ഥിതിയിലും ഉണ്ടാക്കിയ നാശങ്ങളും ചിത്രീകരിക്കുന്ന വാർ ക്രൈം സെക്ഷൻ, യുദ്ധമേഖലയിൽ നിന്നെടുത്ത കരളലിയിക്കുന്ന നിരവധി ഫോട്ടോകളുടെ പ്രദർശനങ്ങളടങ്ങിയ എക്സിബിഷൻ മേഖല, യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ടവരുടെ തീക്ഷ്ണമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രിസണേഴ്സ് ഓഫ് വാർ സെക്ഷൻ, യുദ്ധാനന്തരം വിയറ്റ്നാമിനെ പുതുക്കിപ്പണിയാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സ്വീകരിച്ച നടപടിക്രമങ്ങൾ ചിത്രീകരിക്കുന്ന പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ സെക്ഷൻ എന്നിവയാണ് ഈ മേഖലയിലുള്ളത്. കാസർകോട്ടെ കശുമാവിൻ തോട്ടങ്ങളിൽ എൻഡോസൾഫാൻ കീടനാശിനി തളിച്ചതിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളായി പിറന്നുകൊണ്ടിരിക്കുന്ന അംഗവൈകല്യമുള്ളവരും ബുദ്ധിമാന്ദ്യം സംഭവിച്ചതുമായ കുട്ടികളുടെ വാർത്തകളും ചിത്രങ്ങളും നമുക്ക് പരിചിതമാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് ദുരിതങ്ങളാണ് അമേരിക്കൻ സൈന്യം വിയറ്റ്നാം തോട്ടങ്ങളിൽ തളിച്ച ഏജന്റ് ഓറഞ്ച് എന്ന കെമിക്കൽ ഡിപ്ലോയ്മെന്റ് സ്പ്രേകൾ സൃഷ്ടിച്ചത്. 1961 മുതൽ 67 വരെയുള്ള കാലഘട്ടങ്ങളിൽ 2 കോടി വിഷവസ്തുക്കളാണ് 60 ലക്ഷം ഏക്കർ പാടങ്ങളിലും കാടുകളിലുമായി അമേരിക്ക വിതറിയത്. യുദ്ധശേഷം പിറന്ന അംഗവൈകല്യമുള്ളവരും ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരുമായ അനേകായിരം കുട്ടികളുടെ കരളലിയിക്കുന്ന ചിത്രങ്ങൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. അമേരിക്ക വർഷിച്ച നാപ്പാം ബോംബുകളുടെയും ഫോസ്ഫേറ്റ് ബോംബുകളുടെയും ഒക്കെ രക്തസാക്ഷികളുടെ ചിത്രങ്ങളും വാർ ക്രൈം സെക്ഷനിൽ ഇടം പിടിച്ചിട്ടുണ്ട്. യുദ്ധ കാലഘട്ടത്തിൽ യുദ്ധരംഗം സന്ദർശിച്ച 134 അന്തർദേശീയ ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ 330 ഫോട്ടോകളാണ് വാർ റെക്യൂം ഭാഗത്ത്. അതോടൊപ്പം വിയറ്റ്നാം യുദ്ധ ഫോട്ടോ ജേർണലിസ്റ്റ് ബുനിയോ ഇഷിക്കാവ 1998 മ്യൂസിയത്തിന് സംഭാവന ചെയ്ത ഫോട്ടോകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും അനിവാര്യതയിലേക്ക് മനുഷ്യ മനസാക്ഷിയെ ഉണർത്താനുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ ചരിത്ര മ്യൂസിയമാണിത്. വിയറ്റ്നാമിൻ്റെ ഭൂമിശാസ്ത്രം. ഫലഭൂയിഷ്ഠമായ ഡെൽറ്റ പ്രദേശങ്ങളും നീണ്ടുകിടക്കുന്ന കടൽ തീരവും പാറക്കെട്ടുകളും നിബിഡ വനങ്ങളും ചേർന്ന ഉൾപ്രദേശങ്ങളും പരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങളും അടങ്ങിയതാണ് വിയറ്റ്നാമിൻ്റെ ഭൂമിശാസ്ത്രം. 2500 വർഷത്തിലേറെ പഴക്കമുള്ള ചരിത്രമാണ് ഇന്നത്തെ വിയറ്റ്നാമിനുള്ളത്. തെക്കു കിഴക്കൻ ഏഷ്യയിലെ തന്ത്രപ്രധാനമായ വിയറ്റ്നാമിൻ്റെ ഭൂമിശാസ്ത്രം ലോകത്തെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി ഇതിനെ മാറ്റി. ഇതോടെ പിടിച്ചെടുക്കലിൻ്റെ ആധിപത്യത്തിൻ്റെയും സംഘർഷഭൂമിയായി വിയറ്റ്നാം മാറി. BC 111 ചൈനീസ് രാജവംശമായ ഹാൻഡ് സാമ്രാജ്യം വിയറ്റ്നാം കീഴടക്കിയതോടെ അടുത്ത 1000 വർഷക്കാലം വിയറ്റ്നാമിൻ്റെ ഭൂരിഭാഗവും ചൈനീസ് ആധിപത്യത്തിന് കീഴിലായി. ഇക്കാലയളവിൽ ഹിന്ദുമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും വ്യാപനം ഇന്ത്യൻ ചൈനീസ് സംസ്കാരങ്ങളുടെ സ്വാധീനം പങ്കിടുന്ന ഒരു സ്ഥലമായി വിയറ്റ്നാമിനെ മാറ്റി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്നതുപോലെ വിയറ്റ്നാമിൽ കച്ചവടത്തിന് വന്ന ഫ്രഞ്ചുകാർ 1858-84 കാലത്തിനിടയിൽ വിയറ്റ്നാമിനെയും പരിസര പ്രദേശങ്ങളെയും കീഴടക്കി. ഫ്രാൻസിൻ്റെയും കൊളോണിയൽ ചൂഷണത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കൊണ്ട് ആയുധമണിഞ്ഞ ഹോച്ചിമിൻ്റെ നേതൃത്വത്തിൽ വിയറ്റ്നാമിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് നടന്നു വരുന്നതിനിടയിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭം. ഹോച്ചിമിൻ്റെ നേതൃത്വത്തിൽ 9 വർഷം നീണ്ടുനിന്ന ഗറില്ല യുദ്ധത്തിനൊടുവിൽ ഫ്രഞ്ചുകാർ പരാജയം ഏറ്റുവാങ്ങി. ജനീവയിൽ നടന്ന സമാധാന സന്ധിയിൽ വെച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ട് രാജ്യങ്ങളായി വിഭജിച്ച പോലെ വിയറ്റ്നാമിനെ തെക്കൻ വിയറ്റ്നാം എന്നും വടക്കൻ വിയറ്റ്നാം എന്നും വിഭജിച്ചു. തെക്കൻ വിയറ്റ്നാമിൽ ചൈനയുടെയും ഹോച്ചിമിൻ്റെയും പിന്തുണയോടെ വിയറ്റ് കോങ് എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. വടക്കൻ വിയറ്റ്നാമിൽ നിന്ന് തെക്കൻ വിയറ്റ്നാമിലേക്ക് പടരുന്ന ചുവപ്പ് രാശിയെ പ്രതിരോധിക്കാനായി അമേരിക്ക 1955 നവംബർ 1 മുതൽ തന്നെ തെക്കൻ വിയറ്റ്നാം സൈനികർക്ക് സൈനിക പരിശീലനം നൽകിപ്പോന്നു. തുടർന്ന് വർഷങ്ങളായി വ്യാപകമായ രീതിയിൽ യുദ്ധോപകരണങ്ങൾ എത്തിക്കുകയും സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്തു. ടോങ്കിങ് ഉൾക്കടലിൽ അമേരിക്കൻ കപ്പലുകളെ വടക്കൻ വിയറ്റ്നാം ആക്രമിച്ചെന്ന് ആരോപിച്ച് 1964 അമേരിക്കൻ പട്ടാളം വിയറ്റ്നാമിലേക്ക് ഇരച്ചു കയറി. അതോടെ 1964 മുതൽ 1975 വരെയുള്ള നീണ്ട 11 വർഷത്തെ ചരിത്ര പ്രസിദ്ധമായ വിയറ്റ്നാം യുദ്ധത്തിന് തുടക്കമായി. ദശകത്തിന്റെ മഹായുദ്ധം. 10 വർഷത്തോളം നീണ്ടുനിന്ന വിയറ്റ്നാം യുദ്ധം പരമ്പരാഗത ജീവിതശൈലിയും സംസ്കാരവും നിലനിർത്താനുള്ള ഒരു ജനതയുടെ ഐതിഹാസികമായ ചെറുത്തുനിൽപ്പിന്റെ വീരോതിഹാസമാണ്. വിയറ്റ്നാം ജനതയുടെ ആത്മവിശ്വാസം തകർത്തതും സൈനിക ശേഷി ശോഷിപ്പിക്കാനും ലക്ഷ്യമിട്ട് നിരന്തരമായ ബോംബ് വർഷിച്ചുകൊണ്ടാണ് അമേരിക്ക യുദ്ധത്തിലേക്ക് പ്രവേശിച്ചതും. എത്രയൊക്കെ സൈനിക ബലം വർദ്ധിപ്പിച്ചിട്ടും വിയറ്റ്നാം സൈന്യത്തിന്റെ ധീരമായ ചെറുത്തുനിൽപ്പിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അമേരിക്ക അടിക്കടി പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. ആ ചെറുത്തുനിൽപ്പ് 1969 അമേരിക്കൻ സേനയെ സ്വയം പിന്തിരിഞ്ഞു പോരാൻ നിർബന്ധിതരാക്കി. ശാരീരിക രോഗങ്ങളാൽ 1969 ഹോച്ചിമിൻ മരണപ്പെട്ടെങ്കിലും വിയറ്റ്നാം സൈന്യം പോരാട്ടം അല്പം പോലും കുറയ്ക്കാതെ യുദ്ധം തുടർന്നു. വിയറ്റ്നാമിന്റെ പ്രതിരോധ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അമേരിക്ക വിയറ്റ്നാമിന്റെ വനപ്രദേശങ്ങളിലും നെൽപ്പാടങ്ങളിലും വിഷവാതക പ്രയോഗവും ബോംബ് വർഷവും നടത്തി. വിയറ്റ്നാം പോരാളികളെ സഹായിച്ചതിന് ആയിരക്കണക്കിന് സാധാരണക്കാരെ നിർദാക്ഷിണ്യം വെടിവെച്ചു കൊന്നു. വടക്കൻ വിയറ്റ്നാമിനോടുള്ള കലി തീർക്കാൻ അവിടെ നിരന്തരമായി ബോംബ് വർഷിച്ചുകൊണ്ടാണ് അമേരിക്കൻ സേന പിന്മാറ്റം നടത്തിയത്. 1973 ജനുവരി 15 തെക്കൻ വിയറ്റ്നാമിനെയും വടക്കൻ വിയറ്റ്നാമിനെയും പരസ്പരം പോരടിപ്പിക്കാൻ വിട്ടുകൊണ്ട് അമേരിക്ക യുദ്ധം അവസാനിപ്പിച്ചു. ജനുവരി 27 ഒപ്പുവെച്ച സമാധാന കരാർ പ്രകാരം ഫെബ്രുവരി 11 എല്ലാ അമേരിക്കൻ തടവുകാരും വിയറ്റ്നാം മോചിപ്പിച്ചു. മാർച്ച് 29 മുമ്പ് എല്ലാ പട്ടാളക്കാരോടും തിരികെ പോരാൻ അമേരിക്ക ഉത്തരവിട്ടു. കനത്ത ആൾനാശവും സാമ്പത്തിക നഷ്ടവും സഹിച്ച് വിയറ്റ്നാമിൽ യുദ്ധം തുടരുന്നതിനെതിരെ അമേരിക്കയിൽ തന്നെ വൻ പ്രക്ഷോഭങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. പിറന്ന മണ്ണിനു വേണ്ടി മരിക്കാൻ തയ്യാറായി വരുന്ന ഒരു ജനതയെ തോൽപ്പിക്കാനാകില്ല എന്ന തിരിച്ചറിവോടെയാണ് ഗതിന്തരമില്ലാതെ അവസാനം അമേരിക്ക യുദ്ധമുഖത്തിൽ നിന്നും പിന്തിരിഞ്ഞോടിയത്. അടിയറവ് പറഞ്ഞ് അമേരിക്ക. ലോക ചരിത്രത്തിൽ ഇതുവരെ അമേരിക്ക ഒരേ ഒരു രാജ്യത്തിന് മുൻപിലാണ് കീഴടങ്ങിയത്, വിയറ്റ്നാമിനോട്. പെട്ടെന്ന് കീഴടക്കാമെന്ന മോഹവുമായി ഏറ്റവും പുതിയ യുദ്ധോപകരണങ്ങളുമായി അമേരിക്കൻ സൈന്യത്തിൻ്റെ വൻപട വിയറ്റ്നാമിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ അർദ്ധപട്ടിണിക്കാരായ ഒരു ജനത എങ്ങനെയാണ് 10 വർഷത്തിലേറെ കാലം ചെറുത്തു നിന്നത്? 5.5 ലക്ഷത്തോളം സൈനികരിൽ 1/4 അമേരിക്കയ്ക്ക് വിയറ്റ്നാമിൽ കുരുതി കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? വിയറ്റ്നാം ജനതയുടെ ആ മാന്ത്രിക സ്ഥിതി നേരിൽ മനസ്സിലാക്കണമെങ്കിൽ ഹോച്ചിമിൻ നഗരത്തിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് 50 കിലോമീറ്റർ സഞ്ചരിച്ച് കൂച്ചി പട്ടണത്തിൽ എത്തണം. വിയറ്റ്നാം യുദ്ധത്തിൻ്റെ പ്രധാന തട്ടകങ്ങളിൽ ഒന്നായിരുന്നു കൂച്ചി. ബോംബ് വർഷങ്ങളുടെ അകമ്പടിയോടെ വിയറ്റ്നാം സൈന്യത്തെ തേടി എരിച്ചു വന്ന അമേരിക്കൻ സൈനികർ പൊടുന്നനെ അപ്രത്യക്ഷമായതിനും യാദൃച്ഛികമായി വാരിക്കുഴികളിൽ പതിക്കുന്ന അമേരിക്കൻ സൈനികരുടെ തലയറുത്ത് മിന്നൽ പിണറുകൾ പോലെ മടകളിലേക്ക് മറയുന്ന വിയറ്റ്നാം വനിതകളുടെ ചടുലതയ്ക്കുമൊക്കെ പിന്നിലുള്ള ഒടിയൻ വിദ്യകൾ തിരിച്ചറിയാൻ അമേരിക്കയ്ക്ക് വളരെയധികം പാടുപെടേണ്ടി വന്നു. വെല്ലുവിളിച്ച് ഭൂഗർഭ പാത. 250 കിലോമീറ്ററിലധികം നീളത്തിൽ ഭൂമിക്കടിയിൽ 3 തട്ടുകളായി വിന്യസിക്കപ്പെടുന്ന ലോകത്തിലെ 8-ാമത്തെ അത്ഭുതമെന്ന് വിശേഷിക്കപ്പെടുന്ന കൂച്ചി ടണലിൻ്റെ പല വായുമുഖങ്ങളും പരമരഹസ്യമായി തുറന്നു വച്ചിരിക്കുന്നത് ഇവിടങ്ങളിലായിരുന്നു. വിയറ്റ്നാം സൈന്യത്തിൻ്റെ തന്ത്രപ്രധാനമായ യുദ്ധത്തിൽ നിർണായകമായ പങ്കുവഹിച്ചത് ഈ ടണലുകളായിരുന്നു. വേഗത്തിൽ ആക്രമണം നടത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് പിൻവാങ്ങാനും അമേരിക്കൻ ബോംബിംഗിൽ നിന്ന് രക്ഷപ്പെടാനും ഇത് സഹായിച്ചു. ഭൂനിരപ്പിൽ നിന്ന് 6 അടി, 12 അടി, 18 അടി എന്നിങ്ങനെ വിവിധ താഴ്ചയിൽ 3 അടുക്കുകളായി രൂപപ്പെടുത്തിയ ടണൽ എഞ്ചിനീയറിംഗിലെ വൈദഗ്ധ്യവും സാങ്കേതിക വിദഗ്ധരെ പോലും അമ്പരപ്പെടുത്തുന്നതുമാണ്. വലിയ ശരീരമുള്ള അമേരിക്കൻ സൈനികർക്ക് യാതൊരു വിധത്തിലും ഇറങ്ങാൻ കഴിയാത്ത വിധം പൊക്കം കുറഞ്ഞവയും ഇടുങ്ങിയവയുമായിരുന്നു ഈ തുരങ്കങ്ങൾ. ടണലിനകത്ത് തന്നെ ആശുപത്രികളും അടുക്കളയും മീറ്റിംഗ് ഹാളുകളും സ്റ്റോറുകളുമൊക്കെ ഒരുക്കിയിരുന്നുവെന്ന് വിയറ്റ്നാമീസ് ഗൈഡ് ആവേശത്തോടെ വിവരിക്കുമ്പോൾ ശ്വാസം മടക്കി മാത്രമേ നമുക്കത് കേട്ടിരിക്കാനാവൂ. ഭക്ഷണം പാകം ചെയ്യുമ്പോഴുള്ള പുക പുറത്തേക്ക് പോകാതിരിക്കാനും മാലിന്യ സംസ്കരണത്തിനും വേണ്ട സംവിധാനങ്ങൾ പോലും ഭൂഗർഭ ടണലിൽ തയ്യാറാക്കിയിരുന്നു. ടണലിൽ നുഴഞ്ഞുകയറുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാനും കെണിയിൽപ്പെടുത്താനുമുള്ള വ്യാജ അറകളും ബോംബി ട്രാപ്പുകളും സൃഷ്ടിച്ചിരുന്നു. വിഷപ്പാമ്പുകളെയും വിഷക്കീടങ്ങളെയും ഗ്രനേഡുകളെയും വിഷവാതകങ്ങളെയും അതിജീവിച്ചുള്ള വിയറ്റ്നാം സൈനികരുടെ ചെറുത്തുനിൽപ്പിന് പകരം വയ്ക്കാൻ ലോക ചരിത്രത്തിൽ വേറെ ഉദാഹരണങ്ങൾ ഉണ്ടാകില്ല. വിയറ്റ്നാം യുദ്ധത്തിനിടയിൽ തുരങ്കം സംരക്ഷിക്കാനായി മാത്രം 40,000 സ്ത്രീ പുരുഷന്മാർ രക്തസാക്ഷികളായിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. തുരങ്കങ്ങൾ നശിപ്പിക്കാൻ രാസായുധങ്ങളും മറ്റും അമേരിക്ക പ്രയോഗിച്ചെങ്കിലും തുരങ്കപാതയുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിന് മുന്നിൽ അതൊക്കെ നിഷ്ഫലമായി. ജനിച്ച മണ്ണും സംസ്കാരവും സംരക്ഷിക്കാൻ വിയറ്റ്നാം ജനത എത്രമാത്രം പോരാടി എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഈ തുരങ്കങ്ങൾ. വിയറ്റ്നാം ജനത അവലംബിച്ച യുദ്ധമുറകൾ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടങ്ങളിലൊന്നിലെ വിയറ്റ്നാമീസ് ജനതയുടെ അതിജീവനത്തിന്റെയും പ്രതിരോധത്തിന്റെയും നേർസാക്ഷ്യമായി നിലകൊള്ളുന്നു. ലേഖകന്റെ മൊബൈൽ നമ്പർ 9446097241.